Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും പിന്നെ വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ 146 സങ്കീർത്തനത്തിന്റെ ഘടനയും അതിന്റെ പ്രായോഗിക ശൈലിയും മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയായിരുന്നു. ഇക്കുറിയും 146 സങ്കീർത്തനത്തിന്റെ പഠനം തുടരുകയാണ്. അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് നാം കടക്കുകയാണ്. ബൈബിളിലെ ഏറ്റവും മനോഹരമായ സ്തുതിപ്പുകളിലൊന്നാണിത് എന്ന് നാം സമർത്ഥിക്കുകയുണ്ടായി. സമൂഹമായി ആലപിക്കത്തക്ക വിധത്തിലാണ് ഇത് ഘടന ചെയ്തിരിക്കുന്നത്. എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുവിൻ എന്നാണ് സങ്കീർത്തനത്തിന്റെ പ്രഥമ പദം തന്നെ. അതായത്, ഞാൻ എന്നോട് തന്നെ ദൈവത്തെ സ്തുതിക്കുവാൻ പറയുന്നതിന്റെ അർത്ഥം, എനിക്ക് അസ്തിത്വമുള്ളിടത്തോളം കാലം, അതായത് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ദൈവത്തിന് ഞാൻ സ്തോത്രം പാടണം എന്നാണ്. അങ്ങനെ വ്യക്തിയുടെ ജീവിതത്തിലും സമൂഹത്തിന്റെ പ്രാർത്ഥനയിലും ഒരുപോലെ പ്രസക്തിയുള്ള ഈ സങ്കീർത്തനത്തിന്റെ പദങ്ങളുടെ വ്യാഖ്യാനത്തിലേക്ക് ഈ പ്രക്ഷേപണത്തിൽ നമുക്ക് കടക്കാം. നാം ഇന്ന് പഠന സഹായിയായിട്ട് ഉപയോഗിക്കുന്നത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയെയും ചേർന്ന് ഗാനാവിഷ്കാരം ചെയ്തിരിക്കുന്ന യേശയ്യായുടെ പ്രഭണിതം ചേർത്തിട്ടുള്ള രൂപമാണ്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നിങ്ങളെ രക്ഷിക്കാനിത കർത്താവാഗതനാകുന്നു എന്ന പ്രഭണിതം കൂടെ കൂട്ടിയിണക്കിയിട്ടുള്ളതാണ്.
ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മെ രക്ഷിക്കാനിതാ കർത്താവാഗതനാകുന്നു.
ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മെ രക്ഷിക്കാനിതാ കർത്താവാഗതനാകുന്നു.
മനുഷ്യജീവിതത്തിൽ പ്രത്യാശ പകരുന്ന സമ്പൂർണമായ സ്തുതിപ്പാണ് ഇന്ന് നാം പഠന വിഷയമാക്കിയിരിക്കുന്ന 146 സങ്കീർത്തനം. വളരെ വ്യക്തിപരമായ ആലാപന ശൈലിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സാഹിത്യപരമായി ഇതൊരു സ്തുതിപ്പാണെങ്കിലും ഗ്രീക്ക് തർജ്ജിമയിൽ ഇതിനെ ഒരു ഗീതമായിട്ടാണ്, സഖറയായുടെ ഗീതമായിട്ടാണ് ഗണിച്ചിരിക്കുന്നത്, ദ സോങ് ഓഫ് സഖറയ. അതുകൊണ്ട് തന്നെ ആരാധനക്രമ മുഹൂർത്തങ്ങളിലും യാമപ്രാർത്ഥനകളിലും ഈ സങ്കീർത്തനം ധാരാളമായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കുവാൻ തന്നോട് തന്നെ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്ന വരികളാണ് ആദ്യത്തേത്. കർത്താവിനെ സ്തുതിക്കുവിൻ, എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുവിൻ എന്നാണ് ആരംഭിക്കുന്നത്. കൃതജ്ഞതയും സ്തുതിയും ജീവിതകാലം മുഴുവൻ തുടരേണ്ടതാണ്. അതിനാൽ സങ്കീർത്തകൻ പറയുന്നു, ആയുഷ്കാലമത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും, ജീവിതകാലം മുഴുവൻ ഞാൻ എന്റെ ദൈവത്തിന് കീർത്തനം പാടും എന്ന്. കൃതജ്ഞതാഗാനങ്ങളിൽ കാണുന്നൊരു ശൈലിയാണ് രണ്ടാമത്തെ പദത്തിൽ പ്രകടമാകുന്നത്. ആയുഷ്കാലം മുഴുവൻ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ദൈവത്തിന് സ്തോത്രം പാടും എന്ന്. കർത്താവിന് സ്തോത്രം ആലപിക്കേണ്ടത് ഒരാഴ്ചയോ രണ്ടു മാസമോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യനേരത്തോ മാത്രമോ അല്ല, ജീവിതകാലമൊക്കെയും മുഴുവനായിട്ട് കർത്താവിന് നന്ദി അർപ്പിക്കണം, കൃതജ്ഞത അർപ്പിക്കണം, സ്തോത്രം ആലപിക്കണമെന്ന് വരികൾ വ്യക്തമാക്കുന്നു. ഇങ്ങനെയൊരു സങ്കീർത്തന പ്രയോഗം മനുഷ്യനെ തരംതാഴ്ത്തുവാനല്ല, മറിച്ച് മനുഷ്യൻ സ്വഭാവത്തിലും തന്റെ അസ്തിത്വത്തിലും സ്രഷ്ടാവായ ദൈവത്തെ സ്തുതിക്കേണ്ടവനാണ് എന്ന് അനുസ്മരിപ്പിക്കുവാനാണെന്ന് മനസ്സിലാക്കണം. ജീവിതകാലം മുഴുവൻ എന്ന് പറയുന്നത്, ജീവിതകാലം ഒക്കെയും ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം പാടും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
കർത്താവന്ധരുടെ കണ്ണുകൾ തുറക്കുന്നു, നിലം പറ്റിയവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നു. കർത്താവ് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. അവിടുന്ന് പരദേശികളെ പാലിക്കുന്നു.
ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മെ രക്ഷിക്കാനിതാ കർത്താവാഗതനാകുന്നു.
പിന്നെ സാധാരണമായിട്ട് സങ്കീർത്തനങ്ങളിൽ കാണുന്നത് പോലുള്ള പ്രബോധനവും ഉപദേശവും ഇതിലും നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാന്യരായവരെയും പ്രതാപികളെയും സമ്പന്നരെയും ആധിപത്യമുള്ളവരെയും ആശ്രയിക്കുവാനാണ് സാധാരണഗതിയിൽ മനുഷ്യരായി നാം ഇഷ്ടപ്പെടുന്നത്, താൽപ്പര്യം കാണിക്കുന്നത്. എന്നാൽ സങ്കീർത്തകൻ പറയുന്നു, മനുഷ്യർ തന്നെ പ്രതാപികളും ശക്തന്മാരുമാണെങ്കിലും അവർ ബലഹീനരാകയാൽ നമ്മെ പിന്തുണയ്ക്കാൻ കെൽപ്പില്ലാത്തവരാണ് എന്നത്രേ. എത്ര ശക്തരാണെങ്കിലും അവർ മരണവിധേയരാണ്, ഈ ഭൂമിയിൽ നിന്നും കടന്നുപോകേണ്ടവരാണ്. എല്ലാ മനുഷ്യരെയും പോലെ അവർ മണ്ണിലേക്ക് മടങ്ങും. അതുപോലെ അവരുടെ ഭാവനാസങ്കല്പങ്ങളും നേട്ടങ്ങളും സമ്പത്തുക്കളും എല്ലാം കെട്ടടങ്ങും കെട്ടടങ്ങും. പിന്നെ ദൈവം മാത്രമാണെന്നും നിലനിൽക്കുന്നവൻ, ദൈവം മാത്രമാണ് അചഞ്ചലനായവൻ, ദൈവം മാത്രമാണ് അനശ്വരനായവൻ എന്ന്. അതിനാൽ നമ്മെ സഹായിക്കാൻ കൽപ്പില്ലാത്ത രാജാക്കന്മാരിൽ പ്രതാപികളിൽ ആശ്രയിക്കരുത്. അവർ മണ്ണിലേക്ക് മടങ്ങും, അവൻ്റെ പദ്ധതികളും മണ്ണടിയും എന്ന് സങ്കീർത്തകൻ വരികളിലൂടെ നമ്മെ നിരന്തരമായിട്ട് അനുസ്മരിപ്പിക്കുന്നു. അതിനാൽ സങ്കീർത്തകൻ വീണ്ടും പറയുന്നു, യാക്കോബിന്റെ ദൈവത്തിൽ പ്രത്യാശയർപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, അവിടുന്നാണ് ജെറൂസലേത്ത് വസിക്കുന്ന ഇസ്രായേലിന്റെ രക്ഷകനായ ദൈവം. ശക്തനും കൃപാലുവുമായ അവിടുന്ന് സ്രഷ്ടാവാണ്, നമ്മുടെ സ്രഷ്ടാവാണ്. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും നമുക്കായി സൃഷ്ടിച്ചത്. അവിടുന്നെല്ലാം നമുക്കായി സൃഷ്ടിച്ചു, അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. കർത്താവ് മർദ്ദിതർക്ക് നീതി നടപ്പാക്കി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ഭക്ഷണം നൽകുന്നു. കർത്താവ് ബന്ധനസ്ഥരെ സ്വതന്ത്രരാക്കുന്നു, ബന്ധനസ്ഥരെ അവിടുന്ന് മോചിക്കുന്നു.
കർത്താവെന്നും വിശ്വസ്തനാണ്, മർദ്ദിതർക്കവിടുന്ന് നീതി നടപ്പാക്കി കൊടുക്കുന്നു, വിശക്കുന്നവർക്കവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധനസ്ഥരെ മോചിക്കുന്നു.
ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മെ രക്ഷിക്കാനിതാ കർത്താവാഗതനാകുന്നു.
ഏറെ പ്രത്യാശ പകരുന്ന പദങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ദരിദ്രരുടെയും തടവറക്കാരുടെയും മോചകൻ കർത്താവാണെന്ന്, അവിടുന്ന് ആത്മീയവും ശാരീരികവുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മെ സുഖപ്പെടുത്തുന്നു, നമ്മെ കാത്തുപാലിക്കുന്നു. സമൂഹത്തിലെ ഉപേക്ഷിക്കപ്പെട്ടവരുടെ സംരക്ഷകൻ കർത്താവാണ്, അനാഥരെ സംരക്ഷിക്കുന്നവൻ കർത്താവാണ്. ദുഷ്ടർക്കെതിരായ പോരാട്ടത്തിൽ അവിടുന്ന് നീതിമാന്മാർക്ക് അഭയവും ശക്തികേന്ദ്രവുമാണ്. എന്നിട്ട് സന്മനസ്സുള്ളവർക്ക് അവിടുന്ന് നീതി നടപ്പാക്കി കൊടുക്കുന്നു. സൃഷ്ടിയും രക്ഷാകര പ്രവർത്തനങ്ങളും ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളാണ്. അതിനാൽ അവിടുന്ന് ദൈവമെന്നെന്നും മഹത്വപൂർണനായി വാഴുന്നവനാണെന്നും, അതിനാൽ കർത്താവിലെന്നും പ്രത്യാശയർപ്പിച്ച് വിശ്വാസമർപ്പിച്ച് ജീവിക്കുവാനും സങ്കീർത്തകൻ അനുവാചകരോട് ആഹ്വാനം ചെയ്യുന്നു, നമ്മെ ഉപദേശിക്കുന്നു. ഈ സങ്കീർത്തന പദങ്ങളിൽ നിന്നും അതിനാൽ നാം മനസ്സിലാക്കേണ്ടത്, നീതിമാന്റെ ജീവിതം ദൈവസ്തുതി കൊണ്ട് നിറഞ്ഞതാണ്. അവൻ കാണുന്നതെല്ലാം സ്രഷ്ടാവായ ദൈവത്തിന്റെ ചെയ്തികളാണ്. രക്ഷകനായ ദൈവത്തെയാണ് മനുഷ്യൻ അവന്റെ ഓരോ നിശ്വാസത്തിലും ഹൃദയമിടിപ്പിലും ദർശിക്കേണ്ടത്. നന്മയുള്ളവരുടെ ജീവിതമാകെ ദൈവസ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവസ്തുതി മാറ്റൊലിക്കൊള്ളുന്നു. നന്മയുള്ളവന്റെ ജീവിത സാഫല്യം ദൈവത്തെ സ്തുതിക്കുന്നതിലാണ്. ആകയാൽ ദൈവമാണവരുടെ സങ്കേതം, ദൈവമാണവരുടെ അഭയകേന്ദ്രം, ദൈവമാണവരുടെ രക്ഷാശിലയും കോട്ടയും. അതിനാൽ എക്കാലത്തും എല്ലായിടത്തും സ്തുതിക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും ദൈവം മാത്രമാണ് യോഗ്യനായവനെന്ന് സങ്കീർത്തകൻ സമർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മുൻപിൽ മനുഷ്യൻ നിഴലും നീർപ്പോളയും പോലെ നിസ്സാരനാണ്. അതിനാൽ നിസ്സാരനായ അല്ലെങ്കിൽ അല്പനായ മനുഷ്യനിൽ ആശ്രയിക്കരുത് എന്ന സങ്കീർത്തകൻ നമുക്ക് താക്കീത് നൽകുന്നു. മരണത്തിന്റെ നിഴൽ വീശിയ താഴ്വാരത്തൂടെ നടക്കുന്ന മനുഷ്യൻ മരണത്തെ പുൽകുമ്പോൾ അവനിൽ ആശ്രയിക്കുന്നവന്റെ കാര്യം പറയാനുണ്ടോ? അതെങ്ങനെയായിരിക്കും എന്ന് സങ്കീർത്തകൻ നമ്മോട് ചോദിക്കുന്നു. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും പദ്ധതികളും എന്തായിത്തീരുമെന്നും സങ്കീർത്തകൻ പദങ്ങളിലൂടെ നമ്മെ ചിന്തിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക.
കർത്താവന്ധരുടെ കണ്ണുകൾ തുറക്കുന്നു, നിലം പറ്റിയവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നു. കർത്താവ് നീതിമാന്മാരെ സ്നേഹിക്കുന്നു, അവിടുന്ന് പരദേശികളെ പാലിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മെ രക്ഷിക്കാനിതാ കർത്താവാഗതനാകുന്നു.
അവസാനത്തെ പദങ്ങളിൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തകൻ പ്രസ്താവിക്കുമ്പോൾ അല്ലെങ്കിൽ പരാമർശിക്കുമ്പോൾ ദൈവമഹത്വം വാക്കിലോ വരികളിലോ വർണ്ണിക്കാൻ സാധ്യമല്ല എന്നൊരു ധ്വനിയുണ്ട്. യാതൊന്നിനും ഒരു കേടും ഭവിക്കാതെ സൂര്യനു ചുറ്റും സൗരയൂഥങ്ങളെയും ക്ഷീരപഥങ്ങളെയും ദൈവം ക്രമീകരിക്കുന്നു. അവിടുന്ന് അവയെ കാത്തുപാലിക്കുന്നു, നയിക്കുന്നു. ദൈവത്തിന്റെ മഹത്വപൂർണമായ പരിപൂർണത വിളിച്ചോതുന്നതാണ് നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, നാം ഇന്നേറെ കൊട്ടിഘോഷിക്കുന്ന പാരിസ്ഥിതിക ബോധം ഇന്നും ഇന്നലെയും ഉണ്ടായ കാര്യമല്ല എന്നാണ്. സങ്കീർത്തകൻ പ്രപഞ്ചമഹത്വം പ്രകീർത്തിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ ദൈവത്തോട്, ഇതെല്ലാം തന്ന, ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തോട് നന്ദിയുള്ളവനായിട്ട് ജീവിക്കണം, ദൈവത്തോട് സഹകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും ഉപയോഗിക്കണം, നന്ദിയുള്ളവനായി ഉപയോഗിക്കണമെന്നാണ് ഉദ്ബോധിപ്പിക്കുന്നത്. കാരണം കർത്താവ് പ്രപഞ്ച സൃഷ്ടാവാണ്. അവിടുന്ന് എന്നേക്കും അതിൻ്റെ രാജാവായി വാഴുന്നു. അവിടുന്ന് എന്നേക്കും അതിൻ്റെ രാജാവായി വാഴുന്നു, വാഴുന്നു.
ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മെ രക്ഷിക്കാനിതാ കർത്താവാഗതനാകുന്നു.
കർത്താവ് വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു, എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് തകിടം മറിക്കുന്നു. കർത്താവെന്നും രാജാവായി വാഴുന്നു, നിന്റെ ദൈവം തലമുറത്തോറും വാഴുന്നു.
ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മെ രക്ഷിക്കാനിതാ കർത്താവാഗതനാകുന്നു.
ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയും ചേർന്ന് ഗാനാവിഷ്കാരം ചെയ്ത ഈ സങ്കീർത്തനം ആലപിച്ചത് രമേഷ് മുരളിയും സംഘവുമാണ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. ഇനി പ്രപഞ്ചനാഥനും രാജാവുമായ കർത്താവിനെ സ്തുതിക്കുന്ന 96-ാം സങ്കീർത്തനത്തിന്റെ പഠനം അടുത്തയാഴ്ചയിൽ.